Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോളസഭ ആചരിക്കുന്ന ക്രിസ്തുരാജ മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെ വാക്യങ്ങൾ.
മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല, ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും.
നവംബർ 23 തീയതി ഞായറാഴ്ച വത്തിക്കാനിൽ നടക്കുന്ന സവിശേഷമായ ചടങ്ങിൽ ആഗോളസഭയിലെ 6 പുണ്യാത്മാക്കളെ പാപ്പ ഫ്രാൻസിസ് വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തുകയാണ്. അതിൽ 2 പേർ മലയാളക്കരയുടെ അഭിമാനങ്ങളാണ്, വാഴ്ത്തപ്പെട്ട ചാവറയച്ചനും യുപ്രേസിയമ്മയും. ദൈവസ്നേഹം സഹോദരസ്നേഹമായി പകർത്തിക്കൊണ്ട് തങ്ങളുടെ എളിയ ജീവിതങ്ങൾ മനുഷ്യർക്ക്, ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക്, വിശിഷ്യ പാവങ്ങളായവർക്ക് നന്മയായി പങ്കുവച്ചുകൊണ്ട് കടന്നുപോയവരാണവർ. ഈ പുണ്യാത്മാക്കൾ ചാവറയച്ചനും യുപ്രേസിയമ്മയും പകർന്നു തന്ന വിശുദ്ധിയുടെ പരിമളം ഇന്ന് അവർ ഭാഗമായിരുന്ന 2 തദ്ദേശീയ സന്യാസ സഭാ സമൂഹങ്ങളിലൂടെ, CMI CMC സഭകളിലൂടെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകമെമ്പാടും പ്രസരിക്കുകയാണ്. 2 പേരും നിത്യതയെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിച്ചവരാണെന്ന് നിരീക്ഷിക്കാവുന്നതാണ്. ചാവറയച്ചന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ ചെലവഴിച്ചതും സ്വർഗം പൂകിയതുമായ കൊച്ചിയിലെ കൂനമാവിലുള്ള ആശ്രമവും അദ്ദേഹം ജീവിച്ച മുറിയും സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ചാവറയച്ചന്റെ മുറിയിലെ ഫലകത്തിൽ കോറിയിട്ട വാക്യമേറെ ശ്രദ്ധേയമാണ്, ഇത് എന്റെ താൽക്കാലിക ഭവനമാണ് എന്ന്. അതുപോലെ തൃശൂരടുത്ത് ഒല്ലൂരെന്ന സ്ഥലത്തുള്ള മഠത്തിൽ പുണ്യവതിയായ യുപ്രേസിയമ്മയെ കാണുവാൻ ചെന്നവരൊക്കെ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അമ്മ പ്രത്യുത്തരിച്ചിരുന്നത് മരിച്ചാലും മറക്കില്ലട്ടോ എന്നായിരുന്നു. രണ്ട് പുണ്യാത്മാക്കളും സഹോദരങ്ങൾക്കൊപ്പം ഈ ഭൂമിയിൽ വിശ്വസ്തതയോടെ ജീവിച്ചപ്പോഴും ലക്ഷ്യം വെച്ചത് ദൈവസന്നിധിയിലെ ദൈവീക ഐക്യത്തിലുള്ള നിത്യതയുടെ ജീവിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായിരുന്നു ഈ ധന്യാത്മാക്കളുടെ വിശുദ്ധിയുടെ ജീവിതത്തിന്റെ പൊരുളെന്ന് വേണം നാം ഗ്രഹിക്കാൻ. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ അവർക്ക് ഉത്തേജനമായത് മരണാനന്തരമുള്ള ദൈവീക ജീവനിലുള്ള പങ്കാളിത്തത്തിന്റെ ബോധവും അല്ലെങ്കിൽ ബോധ്യവും വിശ്വാസവുമാണ്. സ്നേഹം വെളിപ്പെടുത്തുന്ന കാര്യക്ഷമമായ മാർഗം ത്യാഗമാണ്, ജീവിത കുരിശുകളാണ്. അപരനിൽ ഊന്നി നിൽക്കുന്ന പ്രവൃത്തിയാണ് സ്നേഹമെന്ന് നവവിശുദ്ധരായ ചാവറയച്ചനും യുപ്രാസി അമ്മയും നമ്മെ അനുസ്മരിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. എനിക്കെന്ത് കിട്ടുമെന്നോ എനിക്കെന്ത് സംഭവിക്കുമെന്നോ ചിന്തിക്കുന്നതിലും ഉപരിയായി എന്റെ സഹോദരനും സഹോദരിക്കും എന്ത് സംഭവിക്കുമെന്നും അവൾക്കും അവനും വേണ്ടി എനിക്കെന്ത് ചെയ്യാനാകുമെന്നുമാണ് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. നാം സ്വന്തമായി മെനഞ്ഞെടുക്കേണ്ടതോ അല്ലെങ്കിൽ സ്വന്തമായി ആരംഭം കുറിക്കേണ്ടതോ അല്ല സ്നേഹം. കാരണം ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. ദൈവം സൗജന്യമായി തന്നതാണ് ഈ സ്നേഹം. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവം സ്നേഹമാണ്. സൂര്യൻ എല്ലാവർക്കും ഒരുപോലെയാണ് വെളിച്ചം പകരുന്നത്. കൊച്ചു വീട്ടിലും വലിയ വീട്ടിലും ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെയാണത്. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ ദൈവം മഴ പെയ്യിക്കുന്നു എന്ന് പറയാറില്ലേ? അതുപോലെ അളവില്ലാതെ കണക്കില്ലാതെ അവിടുത്തെ നന്മ അനുദിനം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നുണ്ട്. ആ നന്മ നിർലോഭം സഹോദരങ്ങളുമായി ദൈവസ്നേഹത്തെ പ്രതി പങ്കുവച്ചുകൊണ്ട് ജീവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിത്യതയുടെ മാനദണ്ഡം അതാണെന്ന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ പിതാവായി കാണാൻ സാധിച്ച സമ്പന്നതയിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് നഷ്ടപ്പെട്ടത് കുറെ പണവും പട്ടുതുണിയും പട്ടുശാലയും ഒക്കെയുമാണെങ്കിലും അങ്ങനെയാണ് ഫ്രാൻസിസിന് എല്ലാറ്റിനെയും എല്ലാവരെയും സഹോദരങ്ങളായി കാണുവാനും സ്നേഹിക്കുവാനും ദൈവത്തെ പിതാവായി തിരിച്ചറിയുവാനും സാധിച്ചത്. എവിടെ ക്ഷതമുണ്ടോ അവിടെ സാന്ത്വനം നൽകുവാനും നൽകിയാലാണ് ലഭിക്കുന്നതെന്നും മരിക്കുമ്പോഴാണ് ജീവിക്കുന്നതും എന്നെല്ലാമുള്ള വെളിച്ചം വിശുദ്ധ ഫ്രാൻസിസിന് കിട്ടിയത് സഹോദരങ്ങൾക്കായുള്ള വിശാലമായ ജീവിത സമർപ്പണത്തിലൂടെയാണ് എന്നോർക്കണം. ആരാധനക്രമത്തിൽ ആണ്ടുവട്ടത്തിലെ അവസാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. അതിന്റെ പ്രതീകമായി ക്രിസ്തുരാജന്റെ മഹോത്സവം നാം ആഘോഷിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള ചിന്തയിലേക്കാണ് ഈ തിരുനാൾ നമ്മെ നയിക്കുന്നത്. എന്റെ എളിയവർക്കായി നിങ്ങൾ ഇതൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം എനിക്കു തന്നെയാണ് നിങ്ങൾ ചെയ്തത് എന്ന ദൈവിക ദർശനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇന്നത്തെ ലോകത്തിന്റെ ഭീകരമായ തിന്മയുടെയും അതിക്രമങ്ങളുടെയും മുൻപിൽ നാം നിൽക്കുമ്പോൾ ചോദിച്ചു പോകും, ദൈവമുണ്ടോ എന്ന്. എന്നാൽ പുണ്യാത്മാക്കളുടെ സ്നേഹത്തിന്റെയും കനിവിന്റെയും കാരുണ്യത്തിന്റെയും മുൻപിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ പറഞ്ഞുപോകും, ദൈവം മാത്രമേ ഉള്ളൂ എന്ന്. നിത്യചൈതന്യയതിയുടെ വാക്കുകളാണിത്. നമുക്ക് ചുറ്റുമുള്ള തിന്മയിൽ ദൈവനിഷേധമാണ് കാണുന്നതെങ്കിൽ ചുറ്റും കണ്ടെത്താവുന്ന അല്ലെങ്കിൽ ചുറ്റും അനുഭവിക്കുന്ന നന്മയിൽ ദൈവസ്നേഹമാണ്, ദൈവത്തെയാണ് നാം അനുഭവിക്കുന്നത്. കൽക്കട്ടയിലെ മദർ തെരേസായിൽ പാവങ്ങൾ അനുഭവിച്ചത് ദൈവസ്നേഹമാണ്. നവവിശുദ്ധരായ ചാവറയച്ചനും യുപ്രാസ്യാമ്മയും മറ്റു വിശുദ്ധാത്മാക്കളും ദൈവസ്നേഹത്തിന്റെ പ്രകാശം പരത്തിയവരാണ്, ദൈവസ്നേഹത്തിന്റെ പ്രകാശം പ്രസരിപ്പിച്ചവരാണ്. ജീവിത വിശുദ്ധിയും നന്മയും അടങ്ങിയിരിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല, മറിച്ച് നാം പാപികളായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന ബോധ്യത്തിലും വിശ്വാസത്തിലുമാണ്. അങ്ങനെ ക്രിസ്തു നമുക്ക് പകർന്നു തന്ന സ്നേഹത്തിന്റെ സമ്പൂർണതയാണ് നാം ജീവിക്കേണ്ടത്, നാം അനുദിന ജീവിതത്തിൽ പങ്കുവയ്ക്കേണ്ടത്. ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് ചെങ്കോലും ദണ്ഡും കൊണ്ട് ഭരണം നടത്തുന്ന രാജാവായിട്ടല്ല, മറിച്ച് സ്നേഹമാകുന്ന ദൈവത്തെക്കുറിച്ച് മനുഷ്യരെ അറിയിക്കുവാനും മനുഷ്യർക്ക് ബോധ്യം നൽകുവാനുമാണ്. രാജാവിനെ പോലെ ഭരിക്കാനല്ല അവിടുന്ന് വന്നത്, മറിച്ച് ഇടയനെ പോലെ നയിക്കാനും സ്നേഹിക്കാനും ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാനുമാണ് അവിടുന്ന് വന്നത്. തന്റെ സമൃദ്ധവും പ്രശാന്തവുമായ സ്വർഗീയ പുൽപ്പുറങ്ങളിലേക്ക് തന്റെ ആടുകളെ നയിച്ച നല്ല ഇടയനാണ് ക്രിസ്തു. അവിടുന്ന് നമ്മുടെ ആത്മീയ രാജാവാണ്, ക്രിസ്തു രാജാവാണ്. ക്രിസ്തു മനുഷ്യഹൃദയങ്ങളിൽ വസിക്കുന്ന രാജാവാണ്. നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ അത് നാം അവിടുത്തേക്ക് തുറന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ വാഴട്ടെ, അവിടുന്ന് നമ്മുടെ ജീവിതത്തിന്റെ നാഥനായി മാറട്ടെ. ക്രിസ്തു ഈ ഭവനത്തിന്റെ നാഥനാണ്, രാജാവാണ് എന്നെല്ലാം നാം ഭവനങ്ങളുടെ പഠിക്കലും വാദിക്കലും എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമാവാൻ നമ്മുടെ ഹൃദയങ്ങൾ സ്നേഹത്തിൽ ക്രിസ്തുവിനായി തുറന്നുകൊടുക്കണം. അത് സഹോദരങ്ങൾക്കായിട്ട് സ്നേഹത്തിൽ പങ്കുവയ്ക്കാനും നാം തയ്യാറാവണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞ താലന്തുകളുടെ കഥയിലെ യജമാനൻ അവിടുന്ന് തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച താലന്തുകൾക്ക് പരസ്നേഹം, സഹോദരസ്നേഹമെന്നൊക്കെ അർത്ഥം കൊടുക്കാവുന്നതാണ്. ദൈവം തന്ന കഴിവുകളാകുന്ന താലന്തുകൾ വ്യയം ചെയ്ത് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് അത് സഹോദരങ്ങളുമായി പങ്കുവച്ച് ജീവിച്ചവരെ യജമാനൻ ക്രിസ്തു പ്രശംസിക്കുന്നു. മാത്രമല്ല അവർക്ക് പ്രതിസമ്മാനം നൽകുന്നു. അവരെ നിത്യതയുടെ സന്തോഷത്തിൽ സ്വീകരിക്കുന്നു. ദൈവസ്നേഹത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണത്തിൽ ആത്മീയതയും ഭൗതികതയും തമ്മിൽ വേർതിരിവില്ല എന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യ ശുശ്രൂഷയാണ് ദൈവ ശുശ്രൂഷ എന്ന വീക്ഷണമാണ് നാം ഇവിടെ കാണുന്നത്. വാട്ട്സ്എവർ യു ഡു ടു ദ ലീസ്റ്റ് ഓഫ് മൈ ബ്രാദേഴ്സ് ദാറ്റ് യു ഡു അൺ ടു മീ. എൻ്റെ എളിയവർക്കായി ഇതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് നിങ്ങളിതെല്ലാം ചെയ്തു തന്നത് എന്ന തിരുവചനം അനുദിന ജീവിതത്തിൽ എന്നും അനുസ്മരിക്കാം.
അവസാന വിധി നാളിൽ മനുഷ്യപുത്രൻ തൻ്റെ സ്വർഗീയ ദൂതരുമായി എഴുന്നള്ളുന്നു. മഹിത സിംഹാസനത്തിൽ ഉപവിഷ്ടനായി തൻ്റെ ജനതയെ ഇരുകൂറായി പകുത്തു നിർത്തും. തൻ്റെ ഇടത്തും വലത്തും നിരത്തി നിർത്തും. അവസാന വിധി നാളിൽ മനുഷ്യപുത്രൻ തൻ്റെ സ്വർഗീയ ദൂതരുമായി എഴുന്നള്ളുന്നു. വലത്തുള്ളോരെ നിങ്ങൾ മഹത്വപ്പെട്ടോരെന്നും കടക്കുന്നു വിശുദ്ധമാം ദൈവരാജ്യം. വലത്തുള്ളോരെ നിങ്ങൾ മഹത്വപ്പെട്ടോരെന്നും കടക്കുന്നു വിശുദ്ധമാം ദൈവരാജ്യം. വിശന്നപ്പോൾ എനിക്കായി ഭക്ഷണം തന്നു, ദാഹി ചലഞ്ഞപ്പോൾ കുടിവെള്ളം പകർന്നു തന്നു. വിശന്നപ്പോൾ എനിക്കായി ഭക്ഷണം തന്നു, ദാഹി ചലഞ്ഞപ്പോൾ കുടിവെള്ളം പകർന്നു തന്നു. നിങ്ങൾ സ്നേഹമോടെന്നെയും പരിഗണിച്ചു. ഉടുപ്പിച്ചു നഗ്നനായോരെന്നെ നിങ്ങൾ കാരാഗ്രഹത്തിലും കാണുവാൻ അരികെ വന്നു. കരയുമ്പോഴും ഞാനൊന്നുഴലുമ്പോഴും എന്നും അനുകമ്പയോടെ നിങ്ങൾ പരിചരിച്ചു. ദരിദ്രനും ദീനനും കൊടുത്തപ്പോഴും എല്ലാം എനിക്കു തന്നെ നിങ്ങൾ നൽകി നൂനം. നിങ്ങൾ നിത്യ ജീവൻ അനുഭവിക്കും.
ഈ ഗാനം ആലപിച്ചത് കെ ജി മാർക്കോസ് ആണ്. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം സണ്ണി സ്റ്റീഫൻ. ആഗോളസഭ ആചരിക്കുന്ന ക്രിസ്തുരാജ മഹോത്സവത്തിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.